وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ആദ്യമായി ഞാൻ അല്പം ലേറ്റായി പോയി, അഫ്വാൻ. റോഡിൽ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും എനിക്കറിയാത്ത വഴിയാണ്, അതുകൊണ്ടാണ് ചില താമസമുണ്ടായത്. അഫ്വാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു നിഅമത്താണ് ഇത്തരത്തിലുള്ള ദീനി സദസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അധികം മഹത്വമുള്ളത് എന്താണ്? ഫർളായ കാര്യങ്ങൾക്ക് ശേഷം ദീന് പഠിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം, ത്വലബുൽ ഇൽമി അഫ്ളു മിനൻ നവാഫിൽ. ഇൽമ് പഠിക്കുക എന്നുള്ളത്, ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് സാധാരണ സുന്നത്ത് നമസ്കാരങ്ങളെക്കാളും മഹത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കളുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇൽമിന് അവർ നൽകിയിരിക്കുന്ന മഹത്വം കാണാൻ സാധിക്കും. ഇമാം ഉസ്സുന്ന എന്നറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ മകൻ സ്വാലിഹ് പറയുന്നു, അബൂ സുറഅത്ത് റാസി റഹിമഹുല്ലാ ബഗ്ദാദിലേക്ക് വന്നാൽ ഇമാം അഹ്മദ് സുന്നത്ത് നിസ്കരിക്കാറില്ല. കാരണം സുന്നത്ത് നിസ്കാരത്തിന്റെ സമയവും കൂടി അബൂ സുറഅത്ത് റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് പരസ്പരം പഠിക്കാൻ അവർ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഇൽമിന്റെ മജ്ലിസ് എന്നുള്ളത് വളരെ മഹത്വമുള്ള മജ്ലിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അവതരിക്കുന്ന മജ്ലിസാണ് ഇൽമിന്റെ സദസ്സുകൾ, ഇൽമിന്റെ മജ്ലിസുകൾ. അതുകൊണ്ട് അതിനെ നമ്മൾ നിസ്സാരമായി കാണരുത്. അവിടെ ഇരിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കുന്ന ബോധത്തോടുകൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പഠിക്കണമെന്ന ബോധത്തോടുകൂടി, ഇൽമിന്റെ സദസ്സിൽ നല്ല നിയ്യത്തോടുകൂടി നമ്മൾ ഇരിക്കുക. അങ്ങനെ ഒരു വ്യക്തി ഇരിക്കുകയാണെങ്കിൽ എഴുന്നേൽക്കുമ്പോഴേക്ക് അവന്റെ പാപങ്ങളൊക്കെ മാപ്പാക്കി നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ മജ്ലിസിൽ കേവലം എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് ഞാനും ഇരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു മജ്ലിസല്ലേ, പോകാതിരുന്നാൽ മോശമല്ലേ എന്ന അർത്ഥത്തിൽ ഇരിക്കാതെ നമ്മൾ ചെലവഴിക്കുന്ന സമയം നല്ല ബോധത്തോടുകൂടി, സത്യസന്ധമായ നിയ്യത്തോടുകൂടി ഇരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നമ്മുടെ വിഷയം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ലൊരു അടിമയ്ക്ക് ഉണ്ടാകേണ്ട വിശേഷണങ്ങളെ സംബന്ധിച്ചാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവനുള്ള ഏറ്റവും നല്ല വിശേഷണമാണ് അല്ലാഹുവിന്റെ അടിമ എന്നുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹുവിന്റെ അടിമ എന്നുള്ളത്. അല്ലാഹുവിന്റെ അടിമയാവുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മഹത്വമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചില ആൾക്കാർ അമിതമായി പുകഴ്ത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് വിലക്കിയിട്ട് പറഞ്ഞു, ഖൂലു അബ്ദുല്ലാഹി വ റസൂൽ, നിങ്ങൾ എന്ത് പറയണം? അല്ലാഹുവിന്റെ അടിമ എന്ന് പറയണം. അപ്പോൾ ഉബൂദിയത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടിമ, അല്ലാഹുവിലുള്ള അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കീഴിലുള്ള അടിമ എന്നുള്ളത് അല്ലാഹു നൽകുന്ന വലിയൊരു ഫളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടുത്തെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന വലിയ മുഅ്ജിസത്ത് ഇസ്റ മിഅ്റാജിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞപ്പോൾ ഉപയോഗിച്ച പദം എന്താണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ അടിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉബൂദിയത്ത് ആണ് ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ പദവി. ഉബൂദിയ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴിൽ ഒതുങ്ങിക്കൊണ്ട് നല്ല ഒരു അടിമയായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ അടിമകളിൽ നല്ല ഒരു അടിമയാവാൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഴിപ്പെട്ടുള്ള അടിമകളാവാൻ അവർ സ്വീകരിക്കേണ്ട പല വിശേഷണങ്ങളും പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലേറ്റവും അധികം കാര്യങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി പറഞ്ഞത് സൂറത്തുൽ ഫുർഖാനിലാണ്. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്കുണ്ടാവേണ്ട എട്ടോളം വിശേഷണങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എട്ട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നിട്ട് അള്ളാഹു സൂചിപ്പിച്ചു ഇത് അവന്റെ സച്ചരിതരായ അടിമകൾക്കുണ്ടാവുന്ന വിശേഷണങ്ങളാണ്. ഈ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ആ സൂറത്ത് അവസാനിപ്പിച്ചു. സഹോദരങ്ങളെ, ആ എട്ട് കാര്യങ്ങൾ ഇൻഷാ അള്ളാ ലളിതമായ രീതിയിൽ പെട്ടെന്ന് നമുക്ക് പറയാം, അധികം സമയമെടുക്കാതെ. കാരണം 9 മണിവരെയായിരുന്നു നമ്മുടെ ദർസ്, പക്ഷെ ഇപ്പോൾ തന്നെ സമയം ധാരാളം പോയി. അതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അള്ളാ നമുക്ക് സൂചിപ്പിക്കാം. കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നൊരു നിയത്തോടുകൂടി കേൾക്കുക. കാരണം ഇന്ന് പല സഹോദരങ്ങളുടെയും പ്രശ്നം, ധാരാളം ഇൽമിന്റെ സദസ്സുകളിൽ അവർ വരും, ധാരാളം നസീഹത്തുകൾ കേൾക്കും, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാ ഇരിക്കുന്നത്? നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ ഈ പഠിക്കുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും വിഷയം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ 10 ആയത്തുകൾ നമ്മൾ പഠിച്ചാൽ അത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അടുത്ത 10 ആയത്തുകൾ നമ്മൾ പഠിക്കുക. അതല്ലാതെ നമ്മൾ എല്ലാ ഇൽമിന്റെ മജ്‌ലിസിലും ഇരിക്കുന്നു, എല്ലാം കേൾക്കുന്നു, കുറെ കാര്യങ്ങൾ അറിയുന്നു, നമ്മുടെ ജീവിതത്തിൽ അതൊന്നുമില്ല എങ്കിൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഈ അറിവൊക്കെ നമുക്കെതിരായി സാക്ഷി വരുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കേൾക്കുന്ന കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ പരിശ്രമിക്കുക. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഈ 8 വിശേഷണങ്ങൾ ചെറിയൊരു റിസാലയിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ഇൻഷാ അള്ളാ ചെറിയ രീതിയിൽ വായിക്കാം. ഇതിൽ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന വിശേഷണം, വഇബാദുർ റഹ്മാനില്ലദീന യംഷൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അള്ളാഹുവിന്റെ സച്ചരിതരായ അടിയാറുകളുടെ ഒന്നാമത്തെ വിശേഷണം എന്താണ്? അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഹൗനായിട്ടാണ് നടക്കുക. ഹൗനായിട്ടാണ് നടക്കുക. എന്താണ് ഹൗൻ എന്ന് പറഞ്ഞാൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബിത്വാഅതി വത്തവാളു, അവർ ജീവിതത്തിൽ വിനയം കൈക്കൊള്ളുന്നവരായിരിക്കും. ഈ ഒരു സ്വഭാവ ഗുണം സഹോദരങ്ങളെ നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ വിനയമുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ആരോടും അഹങ്കാരത്തോടുകൂടി നമ്മൾ പെരുമാറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവാളഅ ലില്ലാഹ് റഫഅഹുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ്. വമൻ തകബ്ബർ, ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ, ഞാൻ എന്തോ സ്വയം നഫ്സിനെ സംബന്ധിച്ച് ഞാനൊരു സംഭവമാണ്, ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഇവരൊന്നും ഒന്നിനും കൊള്ളാത്തവരാണ്. നമ്മളിപ്പോൾ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ച്, ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കാത്തവരെ സംബന്ധിച്ച്, ഇവരൊക്കെ വെറും നശിച്ചവരാണ്, ഞാനാണ് നല്ലവൻ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കാതിരിക്കലാണ്. ഉലമാക്കൾ സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്നതായി കാണാൻ സാധിക്കാറുണ്ട്. ഒരു വ്യക്തി തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നു, മറ്റ് ധാരാളം ആൾക്കാർ നോമ്പെടുക്കുന്നില്ല. ഈ നോമ്പെടുക്കുന്ന വ്യക്തി നോമ്പെടുക്കാത്തവരെ നോക്കിയിട്ട് പറയാണ്, ഇവരൊക്കെ എന്ത് ജനങ്ങളാണ്, നോമ്പെടുക്കാതെ ഇങ്ങനെ നടക്കുന്നു. അവന്റെ സ്വയം ശരീരത്തോടൊരു ഉജുബ് അവന് തോന്നുകയാണെങ്കിൽ, സ്വയം ശരീരം എന്തോ ഒരു കാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ, അതിനേക്കാളും അവന് നല്ലത് നോമ്പെടുക്കാതിരിക്കലാണ്. എന്തുകൊണ്ടാണ്? ആ നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ്, ഈ ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളത് ഹറാമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് വിനയമുണ്ടാവണം. അള്ളാഹുവിന്റെ അടിയാറുകളുടെ ഏറ്റവും വലിയ വിശേഷണമാണ് അവർക്ക് വിനയമുണ്ടാകും. ആ വിനയത്തിന്റെ ഒരു രൂപം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അവരോട് ഏതെങ്കിലും അവിവേകികൾ, അവിവേകമുള്ള ആൾക്കാർ, വിവേകമില്ലാത്തവർ മോശമായ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവർ ഏറ്റവും നല്ല രീതിയിൽ അവരെ പറഞ്ഞൊഴിവാക്കും. അവരോട് അധികം സംസാരിക്കാതെ അവരെ പറഞ്ഞൊഴിവാക്കും. ആരെങ്കിലും അവരോട് മോശമായി സംസാരിച്ചാൽ പോലും ഇവർ നല്ല രീതിയിൽ പറഞ്ഞ ആ സംസാരത്തെ നിർത്തും. ഒന്നുകിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സംസാരത്തെ അവസാനിപ്പിക്കും. അതല്ലെങ്കിൽ അവർ മോശമായി പെരുമാറിയാലും നമ്മൾ മോശമായി പെരുമാറാതെ നല്ല രീതിയിൽ ഒരു മറുപടി നൽകിക്കൊണ്ട് അവർ നിൽക്കും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ല അടിമകളുടെ ഒരു വിശേഷണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മോടൊരാൾ മോശമായിട്ട് പെരുമാറിയാലും നമ്മൾ നല്ല രീതിയിൽ വർത്തിക്കാൻ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു തവണ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റേതായ ആവശ്യങ്ങൾക്ക് പ്രതികാരം എടുത്തിട്ടില്ല. ഇന്ന് പല സഹോദരങ്ങളും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് എത്രയോ പ്രതികാര നടപടികൾ ചെയ്യുന്നു, എത്രയോ ആൾക്കാർ കുടുംബബന്ധം വിച്ഛേദിക്കുന്നു, എത്രയോ ആൾക്കാർ സൗഹൃദ ബന്ധങ്ങൾ ഒഴിവാക്കുന്നു. കാരണം എന്താണ്? ദുനിയാവിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ. സഹോദരങ്ങളെ, നമ്മോടൊരാൾ അവിവേകമായി പ്രവർത്തിച്ചാലും നമ്മോടൊരാൾ അതിക്രമം ചെയ്താലും നമുക്ക് സാധിക്കുമെങ്കിൽ സാധിക്കുന്ന അത്ര നമ്മൾ സബർ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അല്ലാഹു പറഞ്ഞു, വലാ തസ്തവിൽ ഹസനതു വസയ്യഅ, നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല. നന്മ എന്നുള്ളതും തിന്മ എന്നുള്ളതും രണ്ടും രണ്ട് കാര്യം തന്നെയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാരോട് വർത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മോടൊരാൾ അവിവേകമായി പെരുമാറിയാൽ പോലും വിവേകത്തോടുകൂടി അവരോട് നമ്മൾ മറുപടി പറയുക. നമ്മെ ഒരാൾ മോശമേടാ പൊട്ട എന്ന് വിളിച്ചാൽ ഇന്ന് പലപ്പോഴും നടക്കുന്നതാണ്, തിരിച്ച് രണ്ട് ചീത വിളിക്കും. അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. മറിച്ച് നമ്മോടൊരാൾ മോശമായി പെരുമാറിയാൽ നമ്മൾ അനങ്ങാതിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ഏറ്റവും അധികം ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖ്, അള്ളാഹുവിനെ ഭയപ്പെടുക, അതുപോലെ തന്നെ ജീവിതത്തിൽ സൽ സ്വഭാവം ഉണ്ടാവുക. സൽ സ്വഭാവത്തിന്റെ മഹത്വം എല്ലാവർക്കും അറിയാം. പക്ഷെ എത്ര ആൾക്കാരെ ജീവിതത്തിൽ സൽ സ്വഭാവം പുലർത്താറുണ്ട്? മക്കളോട് സംസാരിക്കുമ്പോൾ നല്ല ഭാഷയിൽ സംസാരിക്കുക. ചില ആൾക്കാർ നാട്ടിൽ വലിയ മാന്യനായിരിക്കും, വീട്ടിൽ ഒന്നിനും കൊള്ളൂല. നാട്ടിൽ വലിയ നല്ല സ്വഭാവമായിരിക്കും, ഭാര്യയോട് മോശമായിട്ട് പെരുമാറും. സഹോദരങ്ങളെ, ഏറ്റവും നല്ല രീതിയിൽ വീട്ടുകാരോട് സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ വീട്ടുകാരോട് നല്ല രീതിയിൽ നിൽക്കുന്നവരാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ വീട്ടുകാരോട് ഏറ്റവും നല്ല രീതിയിലാണ് വർത്തിക്കാറുള്ളത്. ഈ ഒരു കാര്യം നമ്മൾ നിസ്സാരമായി കാണരുത്. നമ്മുടെ ജീവിതത്തിൽ ആരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ വിനയത്തോടുകൂടി സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളോട് പോലും ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാറുള്ളതായി ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. ഏതെങ്കിലും ചെറിയ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയുടെ രാജാവ്, അള്ളാഹുവിന്റെ പ്രവാചകൻ, ഏറ്റവും നല്ല വ്യക്തി, നടന്നു പോകുമ്പോൾ ഒരു വ്യക്തി ആടിന്റെ തൊലി ഒരുക്കുകയാണ്. ഒരാടിനെ അറുത്തതിന് ശേഷം അതിന്റെ തൊലി ഉരിക്കുന്നു. അയാൾ ചെയ്യുന്ന പ്രവർത്തനം ആടിന്റെ തൊലി ഉരിക്കാൻ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് പറഞ്ഞു, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് അല്ലാഹു പറഞ്ഞത്, വഇന്നക ലഅലാ ഖുലുഖിന അളീം, പ്രവാചകരെ, താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് ജനങ്ങൾ സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്തായിരുന്നു? അവിടുത്തെ സ്വഭാവമാണ്, അവിടുത്തെ വിനയമാണ്. ഖുർആനിൽ പറഞ്ഞതുപോലെ, വലൗ കുന്ത ഫള്ളൻ ഗലീള القلب ലം ഫള്ളു മിൻ ഹൗലിക, താങ്കൾ എങ്ങാനും കഠിനമായ സ്വഭാവമാണ് ജനങ്ങളോട് സ്വീകരിച്ചതെങ്കിൽ ജനങ്ങൾ താങ്കളിൽ നിന്ന് ഓടി അകലുമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും വിനയം സ്വീകരിച്ചുകൊണ്ട് നമ്മോട് മോശമായി പ്രവർത്തിക്കുന്നവരോട് പോലും നല്ല രീതിയിൽ വർത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു പറയുന്നു, തിന്മകളെ നിങ്ങൾ നന്മകൾ കൊണ്ട് എതിർക്കുകയാണെങ്കിൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം, താങ്കളോട് ശത്രുത കാണിക്കുന്നവരോട് താങ്കൾ ഏറ്റവും നല്ല രീതിയിൽ വർത്തിച്ചാൽ ആ ശത്രു മിത്രമായി തീരും. ഇത് സ്വാഭാവികമാണ്. നമ്മോടൊരാൾ മോശമായിട്ട് പെരുമാറി നമ്മൾ അയാളോട് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ വജുഹിന് വേണ്ടി നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അവൻ നമ്മുടെ മിത്രമായി മാറും. ഈ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന എന്താ? വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു. ഈ പറയുന്ന ഒരു സ്വഭാവ ഗുണം, അതായത് നമ്മോട് തിന്മ ചെയ്താലും നമ്മൾ നന്മയോട് പ്രതികരിക്കുക എന്ന് പറയുന്ന ഗുണം, അത് ലഭിക്കാൻ അത് ലഭിക്കുക ആർക്ക് മാത്രമാണ്? അല്ലദീന സ്വബറു, ക്ഷമിക്കാൻ സാധിക്കുന്നവർക്ക്, ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കുന്നവർക്ക്. ക്ഷമ എന്നുള്ളത് ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്ന ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വാരിക്കോരി പ്രതിഫലം നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുമെങ്കിൽ ഈ പറയുന്ന സ്വഭാവ ഗുണം, വിനയം നമ്മുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാവരോടും വിനയത്തോടുകൂടി നമ്മൾ പെരുമാറുക. അധികം നീട്ടി ഞാൻ പറയുന്നില്ല, മറിച്ച് ഈ ഒരു അസ്ല നിങ്ങൾ മനസ്സിലാക്കുക, വിനയം എന്നുള്ളത്. എന്നിട്ട് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കുക. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇവിടെയുള്ള എല്ലാവർക്കും വിനയത്തിന്റെ മഹത്വം അറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ അത് പ്രാവർത്തികമാക്കുന്നുണ്ട്, ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എത്രത്തോളം വിനയമുണ്ട്, ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഒരു പ്രാർത്ഥന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഇഹ്ദിനീ ലി അഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹുവേ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ എന്നെ നയിക്കണം. ലാ യഹ്ദീ ലി അഹ്സനിഹാ ഇല്ലാ അൻത, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നയിക്കാൻ സാധിക്കുക നിനക്ക് മാത്രമാണ്. വസ്രിഫ് അന്നി സയ്യിഅഹ, എന്നെ തൊട്ട് മോശമായ സ്വഭാവത്തെ നീ നീക്കി തരണം. ലാ യസ്രിഫു സയ്യിഅഹ ഇല്ലാ അൻത, മോശ സ്വഭാവത്തെ തൊട്ട് എന്നെ തിരുത്താൻ നിനക്കല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ദുആ നമ്മൾ പഠിക്കുക. اهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف سيئها إلا أنت. ഈയൊരു ദുആ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് ഒന്നാമത്തെ വിശേഷണം. രണ്ടാമത്തെ വിശേഷണം എന്താണ്? അല്ലാഹുവിന്റെ സച്ചരിതരായ അടിയാറുകളുടെ രണ്ടാമത്തെ വിശേഷണം അല്ലാഹു പറയുന്നു,
والذين يبيتون لربهم سجدا وقياما. والذين يبيتون لربهم سجدا وقياما,
അവർ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നവരാണ്. അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും. പ്രത്യേകിച്ച് ഖിയാമുല്ലൈൽ, രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ ശ്രദ്ധ പുലർത്തുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇന്ന് നമ്മളിൽ പല സഹോദരങ്ങളും ഫർള് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും ശ്രദ്ധയില്ലാത്തവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജമാഅത്തായി നിസ്കാരം ഒഴിവാക്കുന്നത് മുനാഫിഖീങ്ങൾ മാത്രമാണ്, കപട വിശ്വാസികൾ മാത്രമാണ്, അല്ലെങ്കിൽ രോഗികൾ, ഇവരല്ലാത്ത ഒരു വിഭാഗം ജമാഅത്തായിട്ടുള്ള നിസ്കാരം ഒഴിവാക്കാറില്ല. നമ്മുടെ വീട്ടിൽ മസ്ജിദിൽ നിന്നുള്ള ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ ജമാഅത്തിന് പങ്കെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ബാങ്ക് കേൾക്കാനുള്ള സൗകര്യമുണ്ടായിട്ടും അയാൾ മസ്ജിദിലേക്ക് വരുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ അയാൾ കുറ്റക്കാരനാണ്. ജമാഅത്ത് ഒഴിവാക്കുന്നവർക്ക് ഇത്ര വലിയ കുറ്റമുണ്ടെങ്കിൽ ഇന്ന് പല ആൾക്കാരും, പ്രത്യേകിച്ച് ചില ചെറുപ്പക്കാരൊക്കെ, നിസ്കാരം ഒഴിവാക്കുന്നവർ സഹോദരങ്ങളെ എത്ര വലിയ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഫറിന്റെയും ഇസ്ലാമിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? നിസ്കാരമാണ്. ഇമാം ലാലിഖായി റഹിമഹുല്ലാ നിസ്കാരത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്നതായി കാണാൻ സാധിക്കും, നിസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ മതി. നിസ്കാരം ഒഴിവാക്കിയവന്റെ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ തർക്കം എന്താണ്? അവന് പ്രതിഫലമുണ്ടോ ഇല്ലയോ എന്നാണോ? അല്ല. എന്താണ് തർക്കം? അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നാണ്. നിസ്കാരം ഒഴിവാക്കിയവന്റെ വിഷയത്തിലുള്ള തർക്കം മുസ്ലിമാണോ കാഫിറാണോ എന്നാണ്. ഇന്ന് പല സഹോദരങ്ങളും സുബ്ഹ് നിസ്കാരം ഒഴിവാക്കുന്നവർ, അല്ലെങ്കിൽ ഇശ നിസ്കാരം ഒഴിവാക്കുന്നവർ, അല്ലെങ്കിൽ പണിയെടുക്കുന്ന, അല്ലെങ്കിൽ പണിക്ക് പോകുന്ന ചില ആൾക്കാർ ളുഹ്ർ നിസ്കാരം ഒഴിവാക്കും. ചില സഹോദരങ്ങളോട് ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ളുഹ്ർ നിസ്കാരം അസറിന് ശേഷം അസറിന്റെ കൂടെ നിസ്കരിക്കും. എന്താ കാരണം? ളുഹ്റിന്റെ സമയത്ത് പണിയുണ്ട്, അനുവദനീയമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് തെറ്റിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവ ഗുണമാണ് അയാൾ നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കും. പ്രത്യേകിച്ച് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള ഖിയാമുൽ ലൈൽ. അഫ്ളലു സ്വലാ, ഏറ്റവും നല്ല നിസ്കാരം ഫർള് നിസ്കാരത്തിന് ശേഷം അതേതാണ്? ഖിയാമുൽ ലൈലാണ്. സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകിയിട്ടുണ്ട്. എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകി. ലോകത്ത് വന്നവരിൽ ഏറ്റവും നല്ലതാരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ട്. നിസ്കരിച്ച് അമിതമായ നിസ്കാരം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് നീര് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്? ഖദ് ഗഫറ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എല്ലാ പാപങ്ങളും അല്ലാഹു താങ്കൾക്ക് മാപ്പാക്കി നൽകിയില്ലേ, എന്നിട്ടും എന്തിനാണ് താങ്കൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു ചോദ്യം, അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു നല്ല അടിമയാവണ്ടേ ആയിഷ, ഞാനൊരു നല്ല അടിമയാവണ്ടേ, അള്ളാഹു എനിക്ക് ജീവിതത്തിൽ ഇത്രയും അധികം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ആ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്യാതെ മോശപ്പെട്ട് ഈ ജീവിതം നയിക്കാൻ എന്താണ് എന്നെ പ്രേരിപ്പിക്കുക? അതുകൊണ്ട് നല്ല ഒരു അടിമയാവാൻ എനിക്ക് ഇങ്ങനെയുള്ള നിസ്കാരം ചെയ്തല്ലേ പറ്റൂ ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സഹോദരങ്ങളെ, കാലിൽ നീര് കെട്ടിയിട്ടും അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്, രാത്രി നമസ്കാരത്തിന് ഇത്രയും അധികം മഹത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ഫർള് നിസ്കാരം പോലും ഒഴിവാക്കുന്ന ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിന് നമ്മൾ സ്ഥാനം നൽകുക. ഏത് സാഹചര്യത്തിലാണെങ്കിലും, വീട്ടിൽ പ്രോഗ്രാം ഉണ്ടെങ്കിലും, ഏത് പരിപാടികൾ നമുക്കുണ്ടെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു കുറവും നമ്മൾ വരുത്താൻ പാടില്ല. രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, സഹോദരങ്ങളെ നിങ്ങൾ രാത്രി നിസ്കാരം മുറുകെ പിടിക്കുക. ഫൈന്നഹു ദബ്ബു സ്വാലിഹീന ഖബ്ലകും, അത് സച്ചരിതരായ ആൾക്കാരുടെ മാർഗമാണ്. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, രാത്രി നിസ്കരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവുമായിട്ട് അടുക്കാൻ വേണ്ടി സാധിക്കും. രാത്രി നിസ്കാരത്തിന്റെ ഏറ്റവും നല്ല സമയം ഏതാണ്? രാത്രിയുടെ അവസാന ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ രാത്രിയുടെ തുടക്കത്തിൽ നിസ്കരിക്കാറുണ്ട്. അതിനുശേഷം രാത്രിയുടെ മധ്യത്തിലാണ് നിസ്കരിക്കാറ്. ചില രാത്രികളിൽ രാത്രി മൊത്തമായിട്ട് നിസ്കരിക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാന സമയം ഖിയാമുൽ ലൈൽ നിർവഹിക്കാറുള്ളത് രാത്രിയുടെ അവസാന ഭാഗങ്ങളിലാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ ഹൈന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന ഭാഗമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് യോജിക്കുന്ന സിഫത്തുകൾ അനുസരിച്ച് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു പറയും, മൻ യദുഊനി ഫഅസ്തജീബ ലഹ, ആരെങ്കിലും എന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ അവന് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ്. മൻ യസ്അലുനി ഫഉഅതിയഹ, ആരെങ്കിലും എന്നോട് അവന്റെ ആവശ്യം പറയുകയാണെങ്കിൽ അവന്റെ ആവശ്യം നിർവഹിക്കാൻ ഞാൻ തയ്യാറാണ്. മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറലഹ, ആരെങ്കിലും എന്നോട് അവന്റെ പാപങ്ങൾ മാപ്പാക്കാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സൗദി അറേബ്യയിലെ ഒരു ഭരണാധികാരി ഇവിടെ വന്നിട്ട് പറയാണ്, ഒരു മണിയുടെയും രണ്ടു മണിയുടെയും ഇടയിൽ, രാത്രി സമയം പറഞ്ഞാൽ പോലും ഒരു മണിയുടെയും രണ്ടു മണിയുടെയും ഇടയിൽ ആരെന്റെ അരികിൽ വന്നുകൊണ്ട് ആവശ്യം ചോദിക്കുകയാണെങ്കിലും അവൻ ഞാൻ നിർവഹിച്ചു കൊടുക്കും. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിച്ചാൽ മതി. രാജാവ് വന്നിട്ട് പറയാണ്, ആ സമയത്ത് എന്റെ അരികിൽ വരുന്ന ഓരോ ആൾക്കാർക്കും 1 കോടി രൂപ ഞാൻ നൽകും. എന്തായിരിക്കും അയാളുടെ അവസ്ഥ? ജനങ്ങളെല്ലാവരും പോകും, എല്ലാവരും പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല രാജാക്കന്മാരുടെ രാജാവായ റബ്ബുൽ ഇസ്സ, ലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? രാത്രിയുടെ അവസാന ഭാഗം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ സ്വീകരിക്കും. എന്നിട്ട് രാത്രി നിസ്കരിക്കുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഈ പറയുന്ന ഞാനും നിങ്ങളെക്കാളും നല്ലവനായതുകൊണ്ടല്ല, പക്ഷെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ, ഒരു കാരണവശാലും നമ്മൾ കുറവ് വരുത്താൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? വിനയം. രണ്ടാമത്തെ കാര്യം, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുക. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹുവിന്റെ നല്ല അടിയാറുകളുടെ മൂന്നാമത്തെ വിശേഷണം എന്താണ്? അവർക്കെപ്പോഴും നരകശിക്ഷയെ തൊട്ട്, അള്ളാഹുവിന്റെ കോപത്തെ തൊട്ടുള്ള ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അറിയുക, അത് ഈമാനിന്റെ അടയാളമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും, ഇൽമിന്റെ മജ്ലിസുകളിൽ വരുന്നുണ്ട്, നിസ്കാരം 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്, നമ്മെ കൊണ്ടാവുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ ഭയമാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ മനസ്സിൽ ഈമാനുണ്ട്. നമ്മുടെ മനസ്സിൽ ഈമാനുണ്ട്, എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, വല്ലദീന യുഅതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് സദഖ ചെയ്യുന്ന ചില ആൾക്കാർ, എന്നിട്ടും അവർക്ക് പേടിയാണ്, അവരുടെ മനസ്സിൽ ഭയമാണ്, അവർ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊരു മുഅ്മിനിന്റെ വിശേഷണമാണ്. എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അവരുടെ മനസ്സിൽ ഒരു ഭയമുണ്ടാകും. സമ്പാദ്യം ചെലവഴിച്ചിട്ടും അവരുടെ മനസ്സിൽ ഭയമുണ്ടാകുന്നവരെന്ന് കേട്ടപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഹുമുല്ലദീന യശ്റബൂന അൽഖംറ വയസ്രഖൂൻ, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിതത്തിൽ സമ്പാദ്യം ചെലവഴിച്ചിട്ടും അവർക്കുള്ളതൊക്കെ ചെലവഴിച്ചിട്ടും വീണ്ടും അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ഭയമുണ്ടെങ്കിൽ അക്കൂട്ടർ കള്ളുകുടിക്കുന്നവരാണോ? അല്ലെങ്കിൽ അക്കൂട്ടർ മോഷ്ടിക്കുന്നവരാണോ? പിന്നെന്തിനാണ് അവർ പേടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുകൊണ്ട് പറഞ്ഞു, ലായാ ബിന്ദു സിദ്ദീഖ്, അവർ കള്ളുകുടിക്കുന്നവരല്ല, അവർ മോഷ്ടിക്കുന്നവരല്ല, അവർ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരല്ല. വലാകിന്നഹുമുല്ലദീന യസൂമൂന വയസല്ലൂന വയതസദ്ദഖൂൻ, അവർ നിസ്കാരക്കാരാണ്, അവർ നിസ്കരിക്കുന്നവരാണ്. അള്ളാഹുവിന് വേണ്ടി അവർ നിസ്കരിക്കും, അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിക്കും, അള്ളാഹുവിന് വേണ്ടി അവർ സദഖ ചെയ്യും. വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, പക്ഷെ അവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുമോ എന്ന പേടിയാണ്. സഹോദരങ്ങൾ, നമ്മളിവിടെ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നൊരു പേടി, ഈ ഒരു മജ്ലിസ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമോ എന്നൊരു ഭയം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കും, ആ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഹസൻ അൽ ബസ്വരി റഹിമഹുല്ല പറയുന്നു, അൽ മുഅ്മിനു ജമഅ ഇഹ്സാനൻ വശഫഖ, സത്യവിശ്വാസി എന്ന് പറയുന്നത് ആരാണ്? അവന്റെ ജീവിതത്തിൽ ഇഹ്സാൻ ഉണ്ടാകും, അവൻ നന്മകൾ ചെയ്യും, അവൻ നിസ്കരിക്കും, അവൻ സദഖ കൊടുക്കും, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കും, ഇൽമിന്റെ മജ്ലിസുകളിൽ ഇരിക്കും, ദീൻ പഠിക്കാൻ അവൻ തയ്യാറെടുക്കും. പക്ഷേ ശഫഖതൻ, അവന് പേടിയുണ്ടാകും, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് പേടിയുണ്ടാകും. ഇതല്ലേ സഹാബത്തിന്റെ അവസ്ഥ? ഒരു ദിവസം മഹാനായ ഹല്ലല റളിയല്ലാഹു അൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് എന്താ? നാഫഖ ഹല്ലല, ഹല്ലല ഇദാ മുനാഫിഖായി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദ്രസയിൽ നിന്ന് ദീന് പഠിക്കുന്ന മഹാനായ സഹാബി പറയുന്നു, ഞാൻ മുനാഫിഖായി. അദ്ദേഹത്തെ കണ്ടപ്പോൾ മറ്റു സഹാബി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ മുനാഫിഖായി എന്ന് പറയുന്നത്? ആ സഹാബി പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആഖിറത്തിനെ സംബന്ധിച്ചുള്ള പേടിയുണ്ട്, നരകത്തെ സംബന്ധിച്ചുള്ള ഭയമുണ്ട്, എന്നാൽ എന്റെ വീട്ടുകാരുടെ അരികിലേക്ക് എത്തിയാൽ എനിക്ക് ആ ബോധമൊന്നും മനസ്സിൽ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ മുനാഫിഖായി പോയോ എന്നൊരു പേടി എന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട സഹാബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും മുനാഫിഖായോ എന്ന സംശയം എനിക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അത് ഈമാനാണ്. ആ ഒരു ഭയം മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഈമാനാണ്. ഇന്ന് ചില ആൾക്കാരുടെ അവസ്ഥ എന്താണ്? നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർ, സദഖ അതിന്റെ സമയത്ത് നൽകാത്തവർ, സകാത്ത് അതിന്റെ സമയത്ത് നൽകാത്തവർ, എന്നിട്ട് അവരുടെ മനസ്സിലുള്ള ധാരണ എന്താണ്? ഞാൻ ഏറ്റവും നല്ലത് ഞാനാണ്. ചില ആൾക്കാരുടെ ധാരണ അതാണ്. സഹോദരങ്ങളെ, ഒരിക്കലും ഒരു മുസ്ലിമിന് അതുണ്ടാവാൻ പാടില്ല. മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് ജീവിക്കണം. ഹസൻ അൽ ബസ്രി പറയുന്നു, വൽ മുനാഫിഖു ജമഅ ഇസാഅതൻ വ അംന, കപട വിശ്വാസി എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ മോശത്തരങ്ങൾ ചെയ്യും, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒന്നും ചെയ്യില്ല എന്നൊരു ധാരണ അവന്റെ മനസ്സിലുണ്ടാകും. ചില ഹദീസുകളിൽ കാണാം, ഏറ്റവും മോശപ്പെട്ട വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരും എന്ന ഒരു ധാരണ വെച്ചുകൊണ്ട് തന്നെ തെറ്റുകൾ ധാരാളമായിട്ട് ചെയ്യുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ അള്ളാഹുവിലേക്ക് തോബ ചെയ്യാം, അള്ളാഹു മാപ്പാക്കി തരും. അതല്ലാതെ അള്ളാഹു പൊറത്തു തരും എന്നൊരു ചിന്താഗതി വെച്ചുകൊണ്ട് അള്ളാഹു വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ച കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തെ നമ്മൾ ഭയക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെ നമ്മൾ ഭയക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് നമ്മെ എത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുകയാണ്. വമാ ഖർറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമൽ, സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഓരോരോ വാക്കുകളും ഓരോരോ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ തരണയെന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുവേ നരകത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമാ وما قرب اليها من قول او عمل നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് എന്നെ നീ സൂക്ഷിക്കണമേ എന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ ഒരു ദുആ സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിൽ ചെയ്യാറുള്ള ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വമാ ഖർബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമൽ വഅഊദു ബിക മിനൻ നാർ വമാ ഖർബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമൽ. നമ്മൾ എത്ര ആൾക്കാർ ഈ ദുആ ചെയ്യാറുണ്ട്? എത്ര ആൾക്കാർ നരകത്തിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ട്? ഇന്ന് പല ആൾക്കാർക്കും അത്തരത്തിലുള്ള ചിന്തകൾ പോലുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നരകത്തെ ഭയക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് നമ്മെ എത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോയാൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത എത്ര എത്ര കാര്യങ്ങളുണ്ട്, എത്ര എത്ര വിഷയങ്ങളുണ്ട്. ഞാൻ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? ഖബറിന്റെ അരികിൽ പോയിക്കൊണ്ട് ഖബറാളികളോട് ദുആ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കുള്ള കഴിവുകൾ ഔലിയാക്കൾക്ക് വകവെച്ചു കൊടുക്കുന്ന ആളാണോ ഞാൻ? അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്. എനി തൗഹീദുള്ളവരാണെങ്കിൽ എന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എത്ര ശ്രദ്ധ എനിക്കുണ്ട്, എന്റെ പെരുമാറ്റത്തിൽ എത്ര ശ്രദ്ധ എനിക്കുണ്ട്. ഇന്ന് ചില ആൾക്കാർ അഹ്ലുസുന്ന എന്ന് പറയുന്നത് അല്ലെങ്കിൽ സലഫികൾ എന്ന് പറയുന്നത് അവർ കരുതുന്നത് എന്താ, കേവലം വിശ്വാസം മാത്രമായാൽ മതി ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ സലഫിയത്തില്ല. ആൾക്കാരോട് സഹവസിക്കുമ്പോൾ സലഫിയത്തില്ല, അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ മാർഗം പിൻപറ്റുന്നില്ല. അവരുടെ കച്ചവടത്തിൽ അഹ്ലുസുന്നയുടെ മാർഗം പിൻപറ്റുന്നില്ല. അഹ്ലുസുന്ന എന്ന് പറയുന്നത് ആരാണ്? ഷാത്തുബി റഹിമഹുള്ള പറയുന്നത് പോലെ, യുഖാലു ഫുലാനു അലാ സുന്ന, ഒരു വ്യക്തി സുന്നത്തിന്റെ ആളാണ് എന്ന് എപ്പോഴാ പറയാ? ഇദാ അമില അലാ വഫ്ഖി മാ അലൈഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതുപോലെ ജീവിക്കുന്നവർ, അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ സ്വഭാവങ്ങളിൽ, അവരുടെ ഇബാദത്തുകളിൽ, അവരുടെ വിശ്വാസത്തിൽ, എല്ലാ മേഖലയിലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അതല്ലാതെ കേവലം അഖീദ ഓക്കെയാണ്, ബാക്കിയുള്ള കാര്യം എന്തുമാവട്ടെ എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക, നരകത്തിൽ നിന്ന് വിദൂരമാകാൻ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കുക, ഒരു തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുക. അഥവാ ഈമാനിന്റെ ബലഹീനത കാരണം എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അല്ലാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് മടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തബ തബ അല്ലാഹു അലൈഹി, ആരെങ്കിലും തൗബ ചെയ്യാൻ തയ്യാറായാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകാനും തയ്യാറാണ്. പക്ഷേ സത്യസന്ധമായ അള്ളാഹുവിലേക്ക് മടങ്ങണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും അവന്റെ മനസ്സിൽ ഒരു ഭയമുണ്ടാകും. നാലാമത്തെ വിശേഷണമായി അല്ലാഹു പറഞ്ഞിരിക്കുന്നത് എന്താണ്? വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. സത്യവിശ്വാസിയുടെ നാലാമത്തെ വിശേഷണം എന്നുള്ളത് അവർ ചിലവഴിക്കുന്ന കാര്യത്തിൽ അവർക്ക് എപ്പോഴും മനസ്സിന് ഒരു പേടിയുണ്ടാകും. അതുകൊണ്ട് അവർ ധൂർത്ത് കാണിക്കുകയില്ല, പിശുക്കും കാണിക്കുകയില്ല. ഇതൊരു വിശ്വാസിയുടെ സിഫത്താണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധൂർത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അറിയുക, അതൊരിക്കലും ഒരു മുസ്ലിമിന് അനുവദിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമല്ല. അതുപോലെ തന്നെ പിശുക്ക് കാണിക്കാനും പാടില്ല. ചില ആൾക്കാർ സമ്പത്തുണ്ടാകും, പക്ഷെ വലിയ പിശുക്ക് കാണിക്കും. ഈ രണ്ട് കാര്യവും നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആരോടും അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ടായിട്ടും പിശുക്ക് കാണിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ധൂർത്തടിക്കാനും പാടില്ല. എന്തുകൊണ്ടാണ്? ഒരു വിശ്വാസിയെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. എന്താണ് ഹദീസ്? ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരു അടിമയുടെയും കാല് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അടിമ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. അതിൽ ഒരാളുടെയും കാല് ഒരടി പോലും മുന്നോട്ട് പോവുകയില്ല. ഹത്താ യുസ്അൽ അൻ അർബ, നാല് കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ചോദ്യം ചോദിക്കുന്നത് വരെ. സഹോദരങ്ങളെ, ഇത് ആരെയെങ്കിലും പറ്റിയിട്ടല്ല, ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ നിന്നാൽ അള്ളാഹു നമ്മോട് ചോദിക്കുന്ന നാല് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അൻ ഉമ്രിഹി ഫീമ അഫ്നാ, നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ആയുസ് എങ്ങനെ നീ ചെലവഴിച്ചു? ഈ ഓരോരോ മിനിറ്റിനെ സംബന്ധിച്ച് നമ്മൾ മറുപടി പറയണം. ഇന്ന് ഞായറാഴ്ച, ഈ ഒരു ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും. ഇന്നലെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അള്ളാഹു ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. ചില ആൾക്കാർ കരുതുന്നത് എന്താ, വെറും തിന്മകൾ മാത്രമേ എഴുതൂ, വെറും നന്മകൾ മാത്രമേ എഴുതൂ. അല്ല, പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും മലക്കുകൾ എഴുതുന്നുണ്ട്. നമ്മൾ ഇരുന്നാൽ ആ ഇരുത്തത്തെ സംബന്ധിച്ച് മലക്കുകൾ എഴുതും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓരോരോ വാക്കുകൾ മലക്കുകൾ എഴുതും, അനുവദിക്കപ്പെട്ട സംസാരങ്ങൾ സംസാരിച്ചാൽ പോലും മലക്ക് എഴുതി വെക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ഷെയ്ഖുൽഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ വളരെ വ്യക്തമായി അത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും, എല്ലാ കാര്യവും. അതുകൊണ്ട് അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താണ്, നിനക്ക് അള്ളാഹു ദുനിയാവിൽ നൽകിയിരിക്കുന്ന ആയുസ് എങ്ങനെ ചെലവഴിച്ചു? എന്ത് മറുപടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്? നമ്മൾ എന്താ പറയാ ആൾക്കാരോട്, വെറുതെ സംസാരിച്ച് സമയം കളഞ്ഞു എന്നോ? നമ്മൾ എന്താ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയുക, ദുനിയാവിന്റെ ആവശ്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെലവഴിച്ചു നടന്നു എന്നോ? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ ഇബാദത്ത് ചെയ്യാനാണ്. ഈ ഇബാദത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയമാണ് നമ്മൾ ദുനിയാവിന് നൽകേണ്ടത്. അതല്ലാതെ ഇന്ന് ചില ആൾക്കാർ ചെയ്യുന്നത് പോലെ ദുനിയാവിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി സമയമുണ്ടെങ്കിൽ ദീനിന് നൽകലല്ല. നമ്മൾ നിസ്കാരം, അള്ളാഹു വാജിബാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തതിനു ശേഷം ബാക്കി സമയമുണ്ടെങ്കിൽ ദുനിയാവിന്റെ കാര്യങ്ങൾ നോക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, നിന്റെ ആയുസ് നീ എങ്ങനെ ചെലവഴിച്ചു? അള്ളാഹു ചോദിക്കും, മറുപടി ഉണ്ടെങ്കിൽ തയ്യാറാക്കുക. മറുപടി ഇല്ലാത്ത ജീവിതമാണ് ഇതുവരെ ജീവിച്ചതെങ്കിൽ ഇന്ന് മുതൽ ആ ഒരു ബോധം മനസ്സിലുണ്ടാവുക. ഓരോരോ സെക്കൻഡും അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും, ഓരോരോ സെക്കൻഡും. രണ്ടാമത്തെ കാര്യം എന്താണ്, അവൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രവർത്തിച്ചു. ഇവിടെ നമ്മൾ അറിഞ്ഞു, ഒരു വിശ്വാസിക്ക് വിനയമുണ്ടാകണം. നമ്മൾ ഒരാളോട് കിബറോടുകൂടി പെരുമാറിയാൽ ആഖിറത്തിൽ അള്ളാഹു ചോദിക്കും, വിനയമുണ്ടാവണമെന്ന് നീ അറിഞ്ഞിട്ടും എങ്ങനെ നീ പ്രവർത്തിച്ചു? നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കണമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നീ നിസ്കരിച്ചിട്ടില്ല? ജമാഅത്ത് നിസ്കാരത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നീ പങ്കെടുത്തിട്ടില്ല? ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ വലിയൊരു വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയമായിട്ട് സ്വയം നഫ്സിനെ ചോദിച്ചു നോക്കുക. വീട്ടിൽ പോയതിന് ശേഷം ചോദിക്കുക, എന്നോട് റബ്ബ് എന്റെ ആയുസ്സിനെ സംബന്ധിച്ച് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്? ഞാൻ അറിയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്യുന്നതാണോ? മൂന്നാമത്തെ കാര്യം എന്താണ്, നമ്മുടെ വിഷയം, അൻ മാലിഹി മിൻ ഐന ഇക്തസബ, അവന്റെ സമ്പാദ്യം അവൻ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? അതുപോലെ തന്നെ വഫീമ അൻഫഖ, എങ്ങനെയാണ് അവൻ ചെലവഴിച്ചത്? ഈ രണ്ട് ചോദ്യം അള്ളാഹുവിന്റെ അരികിൽ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ സമ്പാദ്യം, ഓരോ ആൾക്കാർ സമ്പാദിക്കുന്നതിന് പലതരത്തിലുള്ള ഹറാമായ മാർഗങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ആരും ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ അതിന് ഗൗരവം മനസ്സിലാക്കാൻ ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, ദുബായിൽ നിന്ന് ഇന്ന് ലോട്ടറി അടിച്ചു. എത്രയോ ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപകൾ, 7 കോടി 31 കോടി ഇതൊക്കെ പല ആൾക്കാർക്കും ലഭിച്ചു. അവിടെ കൊടുക്കുക എന്താ, ദുബായിൽ ഡ്യൂട്ടി ഫ്രീ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുത്തിട്ടായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ അത് പലതിന്റെയും അടിസ്ഥാനം നോക്കുമ്പോൾ വ്യക്തമായ പലിശയാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ലോട്ടറി തന്നെയാണ്. നാട്ടിലുള്ള ലോട്ടറി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഹറാം, തൊട്ടുകൂടാത്ത, ദുബായിൽ നടക്കുമെന്നോ പുണ്യ പ്രവർത്തനം അല്ല. ഹറാം എവിടെ ചെന്നാലും അള്ളാഹുവിന്റെ ദീനിൽ ഹറാം ഹറാം തന്നെയാണ്. സഹോദരങ്ങളെ, നല്ല രീതിയിൽ സമ്പാദിക്കുന്ന 1 രൂപയാണ് ഹറാമായ രീതിയിൽ സമ്പാദിക്കുന്ന 1000 കോടിയേക്കാളും നല്ലത്. കാരണം ആ 1 രൂപയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബറകത്ത് നൽകും. പല സഹോദരങ്ങളെയും വ്യക്തിപരമായിട്ട് എനിക്കറിയാം, അവർ ഹറാമായ രീതിയിൽ പല സമ്പാദ്യങ്ങളും സമ്പാദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ധാരാളം പരീക്ഷണങ്ങൾ നൽകി. അവരുടെ മക്കൾക്ക് പരീക്ഷണങ്ങൾ, ചില ആൾക്കാരുടെ മക്കൾക്ക് നടക്കാനുള്ള കഴിവില്ല. അതുപോലെ തന്നെ ചില ആൾക്കാരുടെ മക്കൾ അരക്ക് താഴെ തളർച്ച പിടിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ ഒരു സഹോദരനെ എനിക്കറിയാം, അയാൾ ആദ്യം സമ്പാദ്യം സമ്പാദിച്ചപ്പോൾ അത് ഹറാമാണോ ഹലാലാണോ എന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ സാധിക്കുകയില്ല. നമ്മളിങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ അയാൾ നോക്കി നിൽക്കും, എനിക്കറിയുന്ന വ്യക്തിയാണ്, ഇപ്പോൾ അൽഹംദുലില്ലാ ഖൈറലായി, അയാൾ നോക്കി നിൽക്കും. കാരണം എന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കുമ്പോൾ ഓരോരോ ഇറക്കായിട്ട് മാത്രമേ കുടിക്കാൻ സാധിക്കുകയുള്ളൂ, തൊണ്ടക്ക് പ്രശ്നങ്ങളുണ്ട്. ഓപ്പറേഷൻ ചെയ്താൽ മാറ്റാൻ വേണ്ടി പറ്റുമെന്ന് ചില ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച അന്ന് സമ്പാദ്യം മാത്രം നമ്മൾ ജീവിതത്തിൽ ഭക്ഷിക്കുക. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നു, അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയൊരു വിശേഷണം എന്താണ്? ഹലാലാണ് അവൻ ഭക്ഷിക്കുക. ഹറാമായത് അവന്റെ വയറിലേക്ക് കയറുകയില്ല, ഹലാല് മാത്രമായിരിക്കും അവർ ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പാദ്യം എവിടെ നിന്നുണ്ടാക്കി, എങ്ങനെയാണ് ചെലവഴിച്ചത്, അതും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കും. ഒരു വ്യക്തിക്ക് സമ്പാദ്യമുണ്ട്, അയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ അയാൾ പാപിയാണ്, കുറ്റക്കാരനാണ്. അതുകൊണ്ട് സത്യവിശ്വാസിയുടെ ഒരു വിശേഷണമാണ് അവർ സമ്പാദ്യം ചെലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കുകയില്ല, അതുപോലെ തന്നെ ദൂർത്തും കാണിക്കുകയില്ല. നാലാമതായി അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എന്താണ്? അവന്റെ ശരീരം, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ യൗവനം, അതുപോലെ തന്നെ ജീവിതം എങ്ങനെയാണ് അവൻ ചെലവഴിച്ചത്? ഈ നാല് കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ എവിടെ നിന്നാണ് നമ്മൾ നേടിയെടുക്കുന്നത് എന്നതിൽ ശ്രദ്ധ കാണിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കുന്നത് എന്ന വിഷയത്തിലും ശ്രദ്ധ കാണിക്കുക. ചില ആൾക്കാരൊക്കെ ഉണ്ട്, നാട്ടുകാരുടെ വിഷയത്തിൽ വലിയ ശ്രദ്ധയായിരിക്കും, അവർക്കൊക്കെ സമ്പാദ്യം കൊടുക്കും. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് അത് കൊടുക്കില്ല, അല്ലെങ്കിൽ സ്വന്തം ഉമ്മാക്ക് സമ്പാദ്യം കൊടുക്കാത്തവർ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ആവാൻ പാടില്ല. മറിച്ച് സമ്പാദ്യം ചെലവഴിക്കാൻ അള്ളാഹു നിർബന്ധമായി നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ചില മേഖലകളുണ്ട്, അവിടെ നമ്മൾ സമ്പാദ്യം നൽകുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. ഒരു വ്യക്തി അങ്ങനെ നൽകുന്നില്ല എങ്കിൽ അവൻ പിശുക്കനാണ്. പിശുക്ക് എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിന് ചേർന്ന സ്വഭാവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് സമ്പാദ്യം വളരെ കുറവായിരുന്നു, എന്നാലും തന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ പുലർത്താറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിൽ, സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ, എവിടുന്ന് സമ്പാദിക്കുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു, ഈ രണ്ട് കാര്യവും ഗൗരവത്തോടുകൂടി നമ്മൾ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളുടെ വിശേഷണമായി പറഞ്ഞിരിക്കുന്ന അഞ്ചാമത്തെ കാര്യം, വല്ലദീന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ ولا يقتلون النفس التي حرم الله الا بالحق ولا يزنون. അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളുടെ അഞ്ചാമത്തെ വിശേഷണം എന്താണ്? അവർ വൻ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കും. ജീവിതത്തിൽ അവർ വൻ പാപം ചെയ്യുകയില്ല. ഇവിടെ മൂന്ന് വൻപാപങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഒന്നാമത്തേത് ഷിർക്കാണ്. അള്ളാഹുവിന് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതിന് വിപരീതമായി ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമുള്ള കഴിവുകൾ സൃഷ്ടികൾക്ക് നൽകുന്നവർ. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരണത്തിലുള്ള ഒരു മൗലൂദാണ് മംഗൂസ് മൗലൂദ്. അതിലെന്ത് പറയാറുണ്ട്? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കു ഫീഹി സയ്യിദി ഖൈറൻ നബി. ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തു, എണ്ണവും കണക്കുമില്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു, പ്രവാചകരെ താങ്കളോട് ഞാൻ അവലാതി ബോധിപ്പിക്കുകയാണ്. തെറ്റുകൾ ആരോടാണ് പറയേണ്ടത്? അള്ളാഹുവിനോടാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പരിശുദ്ധ ഖുർആൻ. പാപങ്ങൾ മാപ്പാക്കാൻ അള്ളാഹു അല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജനങ്ങൾ ചെയ്യുന്ന ഷിർക്കുകൾ അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഈ വിഷയത്തിൽ ധാരാളമാണ്. വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, വലാ യഖ്തുലൂന നഫ്സ്, ആരെയും അവർ വധിക്കുകയില്ല, ആരെയും അവർ കൊന്നുകളയുകയില്ല. അതുപോലെ തന്നെ വലാ യസ്നൂൻ, അവർ സിന ചെയ്യുകയില്ല, അവർ വ്യഭിചാരം ചെയ്യുകയില്ല. അത് വൻ പാപമാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഐന തസ്നി, കണ്ണ് സിന ചെയ്യും. വ ഇന്നർ റിജ്ല ലതസ്നി, കാൽ സിന ചെയ്യും. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഹറാമായ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ആസ്വദിക്കുക. അള്ളാഹു നമുക്ക് അനുവദിക്കാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയിലേക്ക്, സ്ത്രീയിലേക്ക് നോക്കിക്കൊണ്ട് ആസ്വദിക്കുക, അത് കണ്ണിന്റെ സിനയാണ്. അതൊരിക്കലും ഒരു വിശ്വാസി ചെയ്യുകയില്ല. അതുപോലെ തന്നെ വൻ പാപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമത്തേത് കളവ് പറയുന്നവർ. എന്തെങ്കിലും ഒരു ദുനിയവിയായ നേട്ടത്തിന് വേണ്ടി കളവ് പറയുന്ന സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒഴിവാക്കണം. വൈനൽ കദിബ ലഹദി ഇലൽ ഫുജൂർ, കളവ് എന്നുള്ളത് നിങ്ങളെ മോശമായ മാർഗത്തിലേക്ക് ക്ഷണിക്കും. വൈനൽ ഫുജൂർ യഹദി ഇലൻ നാർ, മോശമായ കാര്യങ്ങൾ നരകത്തിലേക്കാണ് നിങ്ങളെ നയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക. വകൂനു മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. കളവ് നമ്മൾ പറയാൻ പാടില്ല. രണ്ടാമത്തേത് എന്താണ്? ഗീബത്താണ്. ആൾക്കാരെ സംബന്ധിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുക. ചില ആൾക്കാർ വെറുതെ ഇങ്ങനെ ഇരിക്കും, പറയും ഓനിങ്ങനെ ചെയ്തന്, ഞാൻ ഉള്ളതാ പറയുന്നത്, ഞാൻ കുറ്റം പറയുന്നതല്ല. അയാൾ പറയും ഞാൻ കുറ്റം പറയുന്നതല്ല, എന്നിട്ടുള്ള തെറ്റുകളൊക്കെ പറയും ചെയ്യും. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയല്ല. നമ്മളൊരു അഞ്ചാൾക്കാർ ഇരിക്കുന്നു, നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തിയെ നമുക്കറിയാം, അയാൾ കള്ളു കുടിക്കാറുണ്ട്. അയാൾ രഹസ്യ ജീവിതത്തിൽ അയാൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കള്ളു കുടിക്കാറുണ്ട്. നമ്മൾ അഞ്ചാൾക്കാർ ഇരുന്നിട്ട് പറയാം എന്തായാലും ഓൻ എന്താ അവസ്ഥയാണല്ലേ, ഓ കള്ളു കുടിക്കലുണ്ട്, പറയൽ ഗീബത്താണ്. അയാൾ ചെയ്യുന്ന ഹറാമാണെങ്കിൽ പോലും സഹോദരങ്ങൾ നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ട് ആസ്വദിക്കാൻ പാടില്ല. അയാൾ പരസ്യമായി ജനങ്ങളെ കള്ളുകുടിയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് പറയാം അയാൾ കള്ളുകുടിക്കുന്നവനും കുടിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവനുമാണ്, അത് തെറ്റാണ് എന്ന് പരസ്യമായിട്ട് പറയാം. പരസ്യമായി അയാൾ ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അതല്ല. അയാൾ രഹസ്യ ജീവിതത്തിൽ ഒരു ഹറാമ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളിങ്ങനെ പരസ്പരം ഇരുന്നു കൊണ്ട് അയാളെ സംബന്ധിച്ച് പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. ഗീബത്ത് എന്നുള്ളത് വലിയ പാപമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയിരിക്കുന്ന കാര്യമാണ്. പ്രവാചകൻ ഗീബത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ച ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ പറയുന്ന കാര്യം പുതുതായിട്ട് ഉണ്ടാക്കിയൊന്നുമല്ല, ഞാൻ ഒരാളെ സംബന്ധിച്ച് ഒരു കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് അയാളുള്ള കുറ്റാണ്, അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബ്ത, നീ പറയുന്ന കാര്യം അവനിലുണ്ടെങ്കിൽ അതാണ് ഗീബത്ത്. ഉള്ള കാര്യം പറയലാണ് ഗീബത്ത്, ഇല്ലാത്ത കാര്യം പറയൽ ഫഖദ് ബഹത്ത, അത് അപരാധമാണ്. ഒരു മുസ്ലിമിനെ കുറവാക്കാൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ മോശമാക്കാൻ ഇല്ലാത്ത കാര്യം പറയുക എന്നുള്ളതിന്റെ വിധി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഫീ മുഅ്മിനിൻ മാ ലൈസ ഫീ, ഒരു വ്യക്തിയിൽ ഇല്ലാത്ത കാര്യം ആരെങ്കിലും ഉണ്ടാക്കി പറഞ്ഞാൽ, അസ്കനഹുല്ലാഹു റദഗത അൽഖബാൽ, അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല പാർപ്പിക്കുക റദഗതുൽ ഖബാലിലാണ്. എന്താണ് റദഗതുൽ ഖബാൽ? നരകത്തിന്റെ ആൾക്കാരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തത്തിലും ചലത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പാർപ്പിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്ന നാവിന്റെ വലിയൊരു അപകടമാണ് ഹസീദ എന്നുള്ളത്. ഹസീദ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വഹൽ യകുബ്ബു നാസ അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ജനങ്ങളെ അവരുടെ മുഖത്തിൽ നരകത്തിൽ വലിച്ചിഴക്കാൻ അവരുടെ ഹസീദയാണ് കാരണമാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഹസീദ? ഇബ്ന ഫാരിസ് റഹിമഹുല്ലാ പറയുന്നു, മാ ഖീല ഫിൻ നാസി വഖുതിയ അലൈഹിം ബി, ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഒരാൾക്ക് ഒരു പേരുണ്ടാക്കി കൊടുത്തു, ജനങ്ങൾ അത് ഏറ്റെടുത്ത് നടക്കാൻ തുടങ്ങി. ഇന്ന് എത്ര അധികമാണത്! ചില ആൾക്കാർ മറ്റുള്ളവരെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറയും, ഓ പൊട്ടനാണ്, അത് രണ്ടാമത് ഒരാൾ കേൾക്കും, അയാൾ അതിനുശേഷം മറ്റൊരാളോട് പറയും, അങ്ങനെ ഒരാൾക്കൊരു പേരായി മാറും. ഇന്ന് നമ്മുടെ ഒരു ചുറ്റുപാടനുസരിച്ച് അവൻ ഹസ്ബിയാണ്, അല്ലെങ്കിൽ അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഒറ്റയടിക്ക് ഒരു കാരണമില്ലാതെ ഇങ്ങനെ പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് വിലക്കിയതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ വഴികേടിലാണ്, നമ്മൾ ഒരാൾ പറഞ്ഞു, നമുക്ക് അയാളെ സംബന്ധിച്ച് ഒരുപക്ഷെ അറിയുക പോലും ഉണ്ടാവുകയില്ല, നമ്മൾ പറയും അയാൾ വഴികേടിലാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ആൾ കേൾക്കുമ്പോൾ അയാൾ വേറൊരാളോട് പറയുമ്പോൾ അയാൾ വഴികേടിലാണ് ഈ തോന്നുന്നു എന്നൊക്കെ പോകും. അങ്ങനെ മൂന്നാമതിലേക്ക് എത്തുമ്പോൾ ഓ വഴികേടിലാണ്, വഴികേടിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നവരാണ്. ഇങ്ങനെ ആൾക്കാരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ ആ ഒരു പേര് അവന്റെ പിന്നെ സ്ഥിരമായിട്ട് മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക. വൻ പാപത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സച്ചരിതരായ അടിയാറുകളുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഈ ഒരു വിഷയം നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ എപ്പോഴും ജീവിതത്തിൽ തയ്യാറാവുക. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്ന സത്യവിശ്വാസികളുടെ ആറാമത്തെ വിശേഷണം എന്നുള്ളത്, വല്ലദീന ലാ യശ്ഹദൂന സൂർ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ, അവർ സൂർ പറയുന്ന മജാലിസുകളിൽ ഇരിക്കുകയില്ല, അല്ലെങ്കിൽ തിന്മകൾ അടങ്ങിയിരിക്കുന്ന മജാലിസുകളിൽ ഇരിക്കുകയില്ല. തിന്മകൾ അടങ്ങിയ മജാലിസ് എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നടക്കുന്ന ഏത് സദസ്സായിക്കൊള്ളട്ടെ, ഏത് സദസ്സായിക്കൊള്ളട്ടെ. ഉദാഹരണത്തിന്, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ഇവിടെ പല ആൾക്കാരും, നമ്മുടെ നാട്ടിൽ മുസ്ലിം എന്ന് പറയുന്ന പലരും ആഘോഷിക്കുന്ന ഒരു ദിവസം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധവുമില്ലാത്ത ആഘോഷം. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ നിഷിദ്ധമായ ഒരു കഥയാണ്. ഈ ഒരു വാലന്റൈൻസ് ഡേ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണ്? വിവാഹത്തിന് മുമ്പുള്ള പ്രണയത്തെയാണ്, വിവാഹത്തിന് മുമ്പുള്ള കാമത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ ശക്തമായി വിലക്കിയിരിക്കുന്ന കാര്യം. ഇന്നും ക്രൈസ്തവ ചർച്ചുകൾ, ആംഗ്ലിക്കൻ ചർച്ചുകളും അതുപോലെ തന്നെ ലൂതറിൻ ചർച്ചുകളും അവരുടെ മതത്തിന്റെ ആചാരമായി കൊണ്ടാടുന്ന ഒരു ആഘോഷം. ഇന്ന് എത്രയോ മുസ്ലിം ചെറുപ്പക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്, എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്യാമ്പയിനുകളിൽ ഒരു അംഗമാവുക, അതിൽ സഹകരണം അറിയിക്കുക. സഹോദരങ്ങൾ, എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ ചെയ്യാൻ സാധിക്കുക? വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ പാപങ്ങളുള്ള മജ്ലിസിൽ അവരൊരിക്കലും പങ്കെടുക്കുകയില്ല. മജ്ലിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂട്ടമായിട്ടിരിക്കണമെന്നില്ല, ആധുനിക രീതി അനുസരിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സംസാരത്തിൽ നമ്മൾ അണിയാണെങ്കിൽ അതും ഒരു തരത്തിലുള്ള മജ്ലിസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകളുള്ള മജ്ലിസിൽ ഇരിക്കാൻ പാടില്ല. ഏതുമായിക്കൊള്ളട്ടെ, നമ്മുടെ വിവാഹത്തിന് നമ്മളെ ക്ഷണിക്കപ്പെട്ടു, ആ വിവാഹത്തിന് അവിടെ പോകുമ്പോൾ അവിടെ മ്യൂസിക്കുകളുണ്ട്, ആണും പെണ്ണും കൂടി കലരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല, അതൊരു സത്യവിശ്വാസിയുടെ അടയാളമാണ്. ഒരു തെറ്റാണ് അവിടെ ഉള്ളതെങ്കിൽ പോലും ആ തെറ്റ് അവിടെ നിന്ന് നീക്കാൻ നമുക്ക് സാധിക്കില്ല എങ്കിൽ നമ്മൾ അവിടെ പങ്കെടുക്കാൻ പാടില്ല. അത് ഇസ്ലാം വിലക്കിയതാണ്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ, ബഹുമാന്യനായ അധ്യാപകൻ, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ചില കല്യാണ സദ്യകളിൽ നമ്മളെ ക്ഷണിക്കപ്പെട്ടാൽ അവിടെ ആണും പെണ്ണും കൂടിക്കലരുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ മ്യൂസിക് ഉണ്ട്, ഞാൻ പോവുകയാണെങ്കിൽ അവിടെ മ്യൂസിക് ഉണ്ടാവുകയില്ല, പക്ഷേ ബാക്കിയുള്ള നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അവിടെ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ? ഷെയ്ഖ് പറഞ്ഞു, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരൊറ്റ വിശേഷണം മാത്രമാണ് അവിടെ ഉള്ളതെങ്കിൽ പോലും അവിടെ നീ പോകാൻ പാടില്ല. കാരണം സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ വിശേഷണമാണ് വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ ഹറാമായ കാര്യങ്ങളെ സംബന്ധിച്ച് നടത്തുന്ന ചർച്ചകളിൽ ഒരു കാരണവശാലും അവർ പങ്കെടുക്കുകയില്ല. ഗീബത്ത് പറയുന്ന, ആൾക്കാരെ കുറ്റം പറയുന്ന മജ്ലിസിൽ അവർ ഇരിക്കുകയില്ല, മ്യൂസിക്കുള്ള മജ്ലിസിൽ അവർ ഇരിക്കുകയില്ല, അതുപോലെ തന്നെ കാഫിരികളുടെ ആഘോഷങ്ങളിൽ അവർ പങ്കെടുക്കുകയില്ല. ഇതൊക്കെ ഒരു വിശ്വാസിയുടെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം. ചില ആൾക്കാർ പറയും, ഇതെന്തൊരു സ്ട്രോങ് നിലപാടാണ്, ഇതെന്തൊരു ഇതൊരിക്കലും സ്ട്രോങ് ആയ ഒരു കാര്യം അല്ലെങ്കിൽ ശക്തമായ ദീനിനെതിരായ ഒരു കാര്യമല്ല, ഇത് ദീന് പഠിപ്പിക്കുന്നതാണ്, അതിന്റെ അർത്ഥം കാഫിരിയങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ കാഫിരിയങ്ങളോട് മിണ്ടാൻ പാടില്ല എന്നോ അവരോട് കച്ചവടം ചെയ്യാൻ പാടില്ലോ ഒന്നുമല്ല, അതൊക്കെ ഇസ്ലാം അനുവദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവരുടെ മതപരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റില്ല. അതല്ലാതെ ഒരു കാഫിർ നമുക്കൊരു ഭക്ഷണം കൊണ്ടു തന്നാൽ നമുക്ക് അത് കഴിക്കാം. അതുപോലെ തന്നെ ഒരു കാഫിറിന് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം നൽകണമെന്നെങ്കിൽ, പ്രത്യേകിച്ച് അയാൾ ഇസ്ലാം സ്വീകരിക്കുമെന്ന് തോന്നലുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാർ നൽകുന്ന ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. എത്ര ഹദീസുകളിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പടയെങ്കിൽ ഒരു ജൂതന്റെ അരികിൽ പണയം വെച്ചിട്ടാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഒരു ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം കലർത്തി ഒരു മാംസം നൽകിയത് കഴിച്ചതാണ്. ആ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വിഷം ബാധിച്ചത്. പ്രവാചകൻ തന്നെ പറയാറുണ്ട്, അതിലെ ആ ഒരു വിഷം ഇപ്പോഴും എന്നെ പ്രയാസപ്പെടുത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാന കാലത്ത് പറയാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് ഇസ്ലാം എവിടെയും പറയുന്നില്ല. പക്ഷേ അവരുടെ മതാചാരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്. ഇതൊരു മുസ്ലിമിന്റെ വിശേഷണമാണ്, ഹറാമായ മജ്ലിസുകളിൽ. അതുപോലെ തന്നെ യുവാക്കളോട് പറയാനുള്ളത്, ഇന്ന് പല സഹോദരങ്ങൾ ജിമ്മിന് പോകുന്നവർ, അവിടെ മ്യൂസിക് ഉണ്ടാകും, അവിടെ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ഒരു കാരണവശാലും മ്യൂസിക്കുള്ള അത്തരത്തിലുള്ള ജിമ്മുകളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ പല സഹോദരങ്ങളും അങ്ങനെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ചില സഹോദരങ്ങൾ എന്താ പറയാറ്, ഞാൻ എന്റെ ഫോണിൽ എന്തെങ്കിലും ഖുർആൻ വെച്ചിട്ട് ഇയർഫോൺ വെച്ചിട്ടാണ് കളിക്കാറ് എന്ന് പറയും. എങ്ങനെ തന്നെയാണ് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതനുസരിച്ച് നല്ല വോളിയത്തിലാണ് അവിടെ പാട്ട് വെക്കുക. അത് എത്ര തന്നെ നമ്മൾ ചെവിയിൽ ഖുർആൻ വെച്ചാലും അതിനിടയിൽ അത് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏഴാമതായി പറയുന്ന കാര്യം, ഇപ്പോൾ ഇൻഷാല്ലാ അവസാനിക്കും, والذين اذا ذكروا بايات ربهم لم يخروا عليها صما وعميانا
സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളുടെ ഏഴാമത്തെ വിശേഷണം എന്താണ് സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നത്? അവരോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെതിർത്ത് പറയുകയില്ല. ഇന്ന് ചില ആൾക്കാരുടെ സ്വഭാവം എന്താണ്? സഹോദര, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിട്ട് നീ നിന്റെ പണിയോക്കട അല്ലേ. എത്ര ആൾക്കാരാണ് ഇങ്ങനെ പറയുന്നത്? സഹോദര താങ്കൾ താടി വെക്കണം, താടി വടിക്കുക എന്നുള്ളത് ശരിയാഴ്ച വിലക്കിയ ഹറാമായ കാര്യമാണ്, ആ എനിക്കിത്രേ സൗകര്യമുള്ളൂ. എത്ര സഹോദരങ്ങളാണ് ഇങ്ങനെയുള്ള മറുപടികൾ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ പറയുക എന്നുള്ളത് വലിയ പാപമാണ്, വലിയ പാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അവിടെ സമിഅന വഅതഅന, കേൾക്കുക അനുസരിക്കുക. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനതിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹു റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താ ഇങ്ങനെ, അതെനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന നന്മകളൊക്കെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ, നിങ്ങളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു സ്വയം പര്യാപ്തനാണ്. നമ്മളെല്ലാവരും ഒരു മജ്ലിസിൽ ഒരുമിച്ചുകൂടി ഹറാമായ കാര്യങ്ങൾ ധാരാളം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഹറാമായ കാര്യങ്ങൾ കൂട്ടമായി ചെയ്താൽ അള്ളാഹുവിന് എന്തെങ്കിലും സംഭവിക്കോ? ഒന്നുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് അരികിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ഗദൽ കലാമി ഇലല്ലാഹി അൻ യഖൂല അർറജുലു ലിർറജുൽ ഇത്തഖില്ലാഹ് ഫയഖൂലു അലൈക നഫ്സുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംസാരം എന്താണ്? ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളത് പല രൂപത്തിലാവാം. ഒന്നുകിൽ പറയും, സഹോദര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീ താടി വടിക്കാൻ പാടില്ല, അത് അള്ളാഹു വിലക്കിയതാണ്. അപ്പൊ കേട്ട ആൾ പറയും, നീ നിന്റെ കാര്യം നോക്കണം. ഇത് പറയൽ നീ നിന്റെ കാര്യം നോക്കി എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു എന്ന് കേട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ, അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ തയ്യാറാവുക. സലഫുകൾ പറയാറുണ്ട്, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞൊരു കൽപ്പന നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ കാത് കോർത്തുകൊണ്ട് അതിനെ കേൾക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതല്ലാതെ അത് തള്ളിക്കളയുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എട്ടാമത്തെ വിശേഷണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സത്യവിശ്വാസികൾ എന്നും ദുആയുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കും. അവരെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഇവിടെ പറയുന്ന ദുആ എന്താണ്? ഒന്ന്, അല്ലാഹുവെ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ, നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനം, നമ്മുടെ ഭാര്യമാർ, അവരൊക്കെ നമ്മുടെ കൺകുളിർമയാവണം. എത്ര ആൾക്കാർ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്. പല സഹോദരങ്ങളുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹു ആ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കട്ടെ. പല ആൾക്കാരുടെ വീടുകളിൽ പ്രശ്നമുണ്ട്, പക്ഷെ അവർ ദുആ ചെയ്യുന്നില്ല. ഇപ്പോഴും അവർ ദുആ ചെയ്യാറില്ല. സഹോദരങ്ങളെ, ഈ ഒരു ദുആ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ പാലിക്കണം. ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ, അല്ലാഹുവേ, മക്കളിൽ അതുപോലെ തന്നെ ഭാര്യമാരിൽ കൺകുളിർമ നൽകണം. നമുക്ക് ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്ത് സുഖമാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ദുആ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. മക്കളും അതുപോലെ തന്നെ ഭാര്യമാരും ഒക്കെ കൺകുളിർമയാവാൻ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ അവരെന്തു പറയും? വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, അള്ളാഹുവേ, മുത്തഖീങ്ങളുടെ മാർഗം പിൻപറ്റാൻ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ മാർഗം പിൻപറ്റാൻ തൗഫീഖ് തരണേന്ന് അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യും. നമ്മുടെ ജീവിതത്തിലും സഹോദരങ്ങളെ, ഈ ദുആ നമ്മൾ മുറുകെ പിടിക്കുക. നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ചില സഹോദരങ്ങളുടെ പരാതി എന്താ? എത്ര ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുസ്തജാബു ലി അഹദികും മാ ലം യസ്തഅജിൽ, ധൃതി കാണിക്കാത്ത കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വ്യക്തിക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. എന്താണ് ധൃതി എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആൾക്കാർ ഒന്ന് രണ്ട് തവണ ദുആ ചെയ്യും, പിന്നെ ദുആ ഒഴിവാക്കും. എന്താണ് കാരണം? അയാൾ പറയും, ദഉതു വലം യസ്തജബ്ലി, എനിക്ക് ദുആ ചെയ്തിട്ട് ഉത്തരം നൽകുന്നില്ല, അതുകൊണ്ട് ഞാൻ ദുആ ഒഴിവാക്കി എന്ന് പറയും. അതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഉമർ ഇബ്നു അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇന്നി ലാ അഹ്മിലു ഹമ്മദ് ദുആ, ഞാൻ ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, ഞാൻ എനിക്ക് ഉത്തരം കിട്ടും എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാറില്ല. വലാക്കിൻ അഹ്മിലു ഹമ്മദ് ദുആ, ദുആ ചെയ്യാനാണ് ഞാൻ ചിന്തിക്കാറുള്ളൂ. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ, ദുആക്ക് മൂന്നാലൊരു രൂപത്തിൽ അല്ലാഹു ഉത്തരം തരുക തന്നെ ചെയ്യും. ഒന്നുകിൽ എന്താണോ നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചത് അത് അല്ലാഹു നൽകും, അല്ലെങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് എടുത്തു വെക്കും. നമ്മളിവിടെ ഒരു കാര്യം ദുആ ചെയ്തു, നമുക്കത് സഫലീകരിച്ച് ലഭിച്ചിട്ടില്ല, ആ ദുആ ആഖിറത്തിൽ പ്രതിഫലമായി നമുക്ക് ലഭിക്കും. ചില ഉലമാക്കൾ പറയുന്നതായി കാണാൻ സാധിക്കും, ആഖിറത്തിൽ ഓരോരോ വ്യക്തികൾക്കും അവരുടെ ദുആക്ക് ലഭിക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ ഒരു ദുആവും സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുമായിരുന്നു. ഇത്രയും വലിയ പ്രതിഫലമാണ്. അതുമല്ലെങ്കിൽ എന്താണ്, നമുക്ക് വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസീബത്ത് നമ്മുടെ ദുആ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റും. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ പറയുന്നു, ഈ മൂന്നാലൊരു രൂപത്തിൽ ഒരു വിശ്വാസിക്ക് ദുആക്ക് ഉത്തരം നൽകുമെന്ന് ഉത്തരം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും സഹാബത്തിന്റെ ചില ആൾക്കാരുടെ ചരിത്രത്തിൽ കാണാം, അവരുടെ ചെരിപ്പിന്റെ വാറ് പൊട്ടിയാലും അവരാരോട് പറയും? അല്ലാഹുവിനോട് പറയും. ഈ ഒരു വിശേഷണം നമുക്ക് ഉണ്ടാവണം, നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇന്ന് ചില ആൾക്കാരൊക്കെ ഖുർആൻ ഹഫ്ദ് ചെയ്യാനിരിക്കും, എന്നിട്ട് പറയും, സാദേ കുറെ പഠിച്ചു ഒന്നും തലയിൽ കയറുന്നില്ല, കുറെ വായിച്ചു നോക്കി തലയിൽ കയറുന്നില്ല. നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ മനസ്സിൽ ഖുർആൻ അല്ലാഹു ഉറപ്പിച്ചു നിർത്താൻ? ഇല്ല. ഒരു വ്യക്തി പഠിക്കുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ പരിശ്രമിക്കുന്നതിന്റെ കൂടെ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? ദുആ ചെയ്യുക. ഒരു വ്യക്തി നന്നാവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹു എന്നെ നന്നാക്കി തരണം, എനിക്ക് നന്നാവാനുള്ള ആഗ്രഹമുണ്ട്, എന്നെ റബ്ബെ നീ നന്നാക്കി തരണം. ഈ ഒരു ചിന്താഗതി, ഈ ഒരു ദുആ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറാവണം. സഹാബത്ത് അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന്റെ യുദ്ധമുഖത്ത് പോലും അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിന്റെ കാഠിന്യം കണ്ടുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ ഇനിയെങ്കിലും താങ്കൾക്ക് അത് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞാൽ എത്ര സമയമായി പ്രവാചകരെ താങ്കൾ ദുആ ചെയ്യുന്നു? നമ്മൾ എത്ര ആൾക്കാർ സഹോദരങ്ങളെ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്? അഞ്ചു മിനിറ്റ് ദുആ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ചോദിച്ചാൽ എന്താ പറയാ? ഞാൻ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഷെയ്ഖിനോട് ചില ആൾക്കാർ പറഞ്ഞു, എന്താണ് ഇത്ര അധികം സമയം ദുആ ചെയ്യാനുള്ളത്? ഷെയ്ഖ് അറഫയെ സംബന്ധിച്ച് പറയുമ്പോൾ ഷെയ്ഖ് പറഞ്ഞു, അന്നത്തെ ദിവസം ധാരാളമായി ദുആ ചെയ്യണം. ഷെയ്ഖ് പറഞ്ഞു, ഒന്നും ദുആ ചെയ്യാനില്ലെങ്കിൽ റബ്ബി ഗ്ഫിർലി എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്റെ പാപങ്ങൾ മാപ്പാക്കി തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എത്രയെത്ര പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട്, നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ധാരാളം പാപങ്ങളുണ്ട്. ഇതൊക്കെ അള്ളാഹുവിലേക്ക് നമ്മൾ ഏറ്റുപറയുക, ദുആ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ പറയപ്പെട്ട എട്ട് വിശേഷണങ്ങൾ, അതിൽ ഓരോരോ വിഷയവും വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ ചുരുങ്ങിയത് ആവശ്യമാണ്, പക്ഷേ സമയം കുറവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട എട്ട് സ്വഭാവ ഗുണങ്ങൾ കേവലം ഒരു നസീഹത്തിന്റെ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ വിടുന്നവരായി നമ്മൾ മാറരുത്. മറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക, ഇല്ല എങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് പോയതിനു ശേഷം സ്വന്തം ശരീരത്തെ നമ്മളൊന്ന് വിചാരണ ചെയ്യുക. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഫൈനല്യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് നമ്മൾക്ക് അമൽ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ അല്ലാഹുവിന്റെ മുന്നിലെത്തിയാൽ നമുക്ക് വിചാരണ മാത്രമേ ഉള്ളൂ, അവിടെ നമുക്ക് അമൽ ചെയ്യാനുള്ള ഒരു ഒഴിവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക, ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവം കാണിക്കുക. ഇതൊക്കെ ആരെങ്കിലും പാലിക്കാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു അവർക്ക് നൽകുന്ന സന്തോഷ വാർത്ത എന്താണ്? ഉലൈക യുജ്സൗന അൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയത വ സലാമ ഖാലിദീന ഫീഹാ ഹസനത മുസ്തഖറൻ വ മുഖാമ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ്, സ്വർഗമാണ്. തഹിയതുഹും വയുലഖൗന ഫീഹാ തഹിയത വ സലാമ, അവർ അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ മലക്കുകൾ അവർക്ക് സലാം പറയും, അവരോട് ആശീർവാദങ്ങൾ നൽകും. ചിന്തിച്ചു നോക്കി, ദുനിയാ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം എന്താണ്? എന്താണ് ഏറ്റവും ചെറിയ പ്രതിഫലം? ഈ ലോകവും അതിന്റെ പത്തിരട്ടിയും. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം, ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും ചെറിയ പ്രതിഫലം ഈ ലോകവും അതിന്റെ പത്തിരട്ടിയും. ഈ ലോകത്തെ തെറ്റുകൾ ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു ഭാഗം, പത്തോ പതിനഞ്ചോ സെന്റ് അതിനു വേണ്ടി ആഖിറത്തിലെ ഇത്ര വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന ആൾക്കാർ എത്ര അധികമാണ് നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട വിശേഷണങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിസ്സാരമായ കാര്യങ്ങളാണ് അല്ലേ? നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും ശരിയാഴ്ച നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഒരു അറാബിയോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഈ ദീൻ സത്യമാണെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? ആ അറാബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയാത്ത ഒന്നും നമ്മോട് കൽപ്പിച്ചിട്ടില്ല. പ്രവാചകൻ എന്തൊക്കെ നമ്മോട് വിലക്കിയിട്ടുണ്ടോ അത് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യന്റെ ശരിയായ ബുദ്ധിയോടോ പ്രകൃതിയോടോ യോജിക്കാത്ത ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യന് ആവശ്യമുള്ള ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ എട്ട് സ്വഭാവ ഗുണങ്ങൾ അടിസ്ഥാനമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമയം നമുക്ക് വളരെ കുറവാണ്. ഈ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഈ കുറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ തയ്യാറാവുക. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് കേവലം ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ കേട്ട കാര്യം ഒരു ഒഴിവാക്കരുത്. നമ്മൾ ഇന്നു മുതൽ പോയതിനു ശേഷം ജീവിതത്തെ പഠിക്കുക, കുറവുകൾ നികത്തി നല്ലൊരു മുഅ്മിനായി മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക. വീട്ടിലുള്ള ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നാമുമായി അടുത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസറിൽ പറഞ്ഞതുപോലെ, വൽ അസർ എന്താണ് അർത്ഥം? അസറിന്റെ സമയം തന്നെയാണ് സത്യം. ചില ആൾക്കാർ കാലം എന്ന് പറയാറുണ്ട്. ഏറ്റവും ശരിയായ അർത്ഥം അല്ലാഹു അലം അസറിന്റെ സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, തീർച്ചയായും മനുഷ്യർ നാശത്തിലാണ്, എല്ലാവരും നാശത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസികൾ ഒഴികെ, വിശ്വസിച്ചവരൊഴികെ. വഅമിലുസ്സാലിഹാത്, സൽകർമ്മങ്ങൾ ചെയ്തവരൊഴികെ. സൽകർമ്മത്തിന്റെ അടിസ്ഥാനങ്ങളാണ് ഇവിടെ നമ്മളിപ്പോ പറഞ്ഞത് എട്ട് കാര്യങ്ങൾ. വതവാസൌ ബിൽ ഹഖ്, അവർ കേവലം അത് അറിയുകയും അമൽ ചെയ്യുകയും മാത്രമല്ല, വതവാസൌ തവാസ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം വസീയത ചെയ്തവരാണ്. ബിൽ ഹഖി, സത്യം, സത്യം പരസ്പരം പറഞ്ഞു കൊടുത്തവർ. വതവാസൌ ബിസ്സബർ, അവർ പരസ്പരം ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി പറഞ്ഞവരാണ്. നേരത്തെ അല്ലാഹു പറഞ്ഞതുപോലെ, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, സബർ ചെയ്യുന്നവർക്കല്ലാതെ ഇതൊന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽകർമ്മങ്ങളിൽ മുന്നേറാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിള അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യുക ഇന്നും ഇപ്പം തുടങ്ങേണ്ട കാര്യം എന്താണ്? അല്ലാഹുവിനോട് ദുആ ചെയ്ത് തുടങ്ങുക. അല്ലാഹുവേ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ തൗഫീഖ് നൽകണേ. ആ ഒരു ദുആയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ ഇന്നത്തെ ജീവിതത്തെക്കാളും നല്ലതായിരിക്കണം നാളെ, നാളത്തേതിനേക്കാളും നല്ലതായിരിക്കണം മറ്റന്നാൾ. അതിനിടയിൽ ഒരു തെറ്റ് വന്നുപോയാൽ അപ്പോൾ തന്നെ അല്ലാഹുവിലേക്ക് തോബ ചെയ്ത് മടങ്ങുക. വീണ്ടും ജീവിതം ഓരോരോ ദിവസം കഴിയുന്തോറും അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക, തെറ്റുകൾ കുറയ്ക്കുക, നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ അല്ലാഹുവുമായിട്ട് നല്ല അടുപ്പമുള്ള ആൾക്കാരായിട്ട് മാറാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഈ ദുനിയാവിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അടിയുറച്ച് നിൽക്കാനും ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ അവസാന സമയം വരെ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സബ്ബിത്നാ അലൽ ഹുദാ ഹത്താ നൽഖാക, അല്ലാഹുമ്മ ലാ തജഅലിൽ ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.